ദൈവനാമത്തിന്റെ മഹത്വം. എവരിഹോം ബൈബിൾ സ്കൂൾ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ബൈബിൾ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്നതായ വിഷയം ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളും ദുരുപദേശ സംഘടനകളും എന്നുള്ളതാണ്. ഈ ക്ലാസിന്റെ ആരംഭ ഭാഗത്തിൽ, ഒന്നാം ഭാഗത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത് യഹോവ സാക്ഷികൾ അഥവാ റസൽ മതം എന്ന വിഷയമാണ്. ഈ ക്ലാസ് പഠന സൗകര്യാർത്ഥം രണ്ട് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ക്രൈസ്തവ മതം നാളുകളായി ദുരുപദേശങ്ങളും എതിർപ്പുകളും അനവധി പരിശോധനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് സുവിശേഷകന്മാരെ നോക്കി ഇപ്രകാരം അരുളി ചെയ്തു, ഇത് കഷ്ടതയുടെ മാർഗമാണ്, എതിർപ്പുകളുടെ മാർഗമാണ്. സഭാചരിത്രത്തിൽ നിരവധി തെളിവുകൾ സത്യോപദേശത്തിനെതിരെ ആത്മീയതയുടെ പരിവേഷമണിഞ്ഞ് ദുരുപദേശങ്ങൾ കടന്നു വന്നതായി കാണുവാൻ സാധിക്കും. ദുരുപദേശകന്മാരും ദുരുപദേശവും എക്കാലവും സഭാതലത്തിൽ വളരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് ഇവരെ നോക്കി അരുളി ചെയ്തു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. മത്തായി 7:15. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പൗലോസ് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 20:29-30 വാക്യങ്ങൾ. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. 1 യോഹന്നാൻ 2:22. എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യ നാഴികയാകുന്നു. 2:18. യേശു ക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. 4:2-3. യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ത്രിയേക ദൈവത്തെയും ദൈവിക തിരുവെഴുത്തിനെയും അവഗണിച്ച 325 ക്രൈസ്തവ സഭയിൽ നിന്നും മുടക്കപ്പെട്ട അറിയൂസ് മതത്തിന്റെ ആധുനിക പതിപ്പാണ് യഹോവ സാക്ഷികൾ. ക്രിസ്തു ദൈവത്തിന് സമൻ എന്ന് സത്യവിശ്വാസികൾ വിശ്വസിച്ചു പോന്നപ്പോൾ അറിയൂസ് മതക്കാർ യേശു ദൈവത്തിന് സാമ്യൻ എന്ന് വാദിച്ചു. തിരുവെഴുത്തിൽ ഏകദേശം 6400 പ്രാവശ്യം യഹോവ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. റസൽ മതക്കാർ ഈ തത്വം മുന്നിൽ കണ്ട് യഹോവ സാക്ഷികൾ എന്ന പേർ സ്വീകരിച്ചു. ഇവരുടെ ആപ്തവാക്യം 43:10. നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനും ആകുന്നു. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സി ടി റസൽ എന്നൊരു അമേരിക്കക്കാരനാണ് ഈ മതം സ്ഥാപിച്ചത്. 1852 താൻ ജനിച്ചു, 1916 മരിച്ചു. റസൽ മതം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. തന്റെ കുടുംബക്കാർ സ്കോട്ട്ലൻഡിൽ നിന്നും അമേരിക്കയിൽ കുടിയേറിപ്പാർത്തവരും തന്റെ പിതാവ് ഒരു തുണി കച്ചവടക്കാരനുമായിരുന്നു. ചെറുപ്പകാലത്ത് പ്രസ്ബിറ്റേറിയൻ സഭാംഗമായിരുന്ന റസൽ നരകത്തെ തികച്ചും ഭയപ്പെട്ടിരുന്നു. എന്നാൽ പിൽക്കാലത്ത് നരകം ഇല്ല എന്ന ഉപദേശത്തിന്റെ സജീവ പ്രവർത്തകനായി. ഇതിന്റെ പിന്നിലുള്ള കാരണം, സ്നേഹവാനായ ദൈവം മനുഷ്യനെ അഗ്നി നരകത്തിലിട്ട് ദഹിപ്പിക്കുമോ എന്ന ചോദ്യമാണ്. ഇന്നും യഹോവ സാക്ഷികളുടെ നരക നിഷേധം ഇതിന്റെ ഒരു പിന്തുടർച്ചയാണ്. വൈദിക പഠനമോ കൈവപ്പോ ലഭിക്കാതിരുന്ന റസൽ സ്വയം പാസ്റ്റർ പദവി ഏറ്റെടുക്കുകയും വീഷാ ഗോപുരം വാച്ച് ടവർ ആക്കി 1879 രൂപവത്കരിക്കുകയും ചെയ്തു. ഈ സംഘടനയുടെ അംഗങ്ങൾ 1931 യഹോവ സാക്ഷികൾ എന്ന പേർ സ്വീകരിച്ചു. യേശു ക്രിസ്തു കേവലം സൃഷ്ടിയാണെന്നും ത്രിയേക വിശ്വാസം പൈശാചികമാണെന്നും പരിശുദ്ധാത്മാവ് വെറും ശക്തി മാത്രമാണെന്നും ഇവർ പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ചു. ഈ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ റസലിനെ ചുവടുപിടിപ്പിച്ചത് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദുരുപദേഷ്ടാവ് അറിയൂസിന്റെ സിദ്ധാന്തങ്ങളാണ്. അതായത്, യേശു ക്രിസ്തു ദൈവമല്ല, കേവലം മനുഷ്യനത്രേ. ത്രിയേക ഉപദേശം ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശമല്ല. തുടങ്ങിയുള്ള പ്രചരണങ്ങളത്രേ ഇതിന്റെ അടിസ്ഥാനം. യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് ഈ ഭൂമിയിലെ പറുദീസയാണ് എന്നും എന്നേക്കും ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നും ഉള്ള ഭൗമിക പ്രത്യാശ ഇവർ പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ചു. റസലിന്റെ ജീവിതം. 19-ാമത്തെ വയസ്സിൽ താൻ വിവാഹിതനായി. എന്നാൽ ഉപദേശത്തിൽ എന്ന പോലെ ധാർമ്മികതയിലും സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും താൻ വളരെയധികം പരാജയപ്പെട്ടു. വിവാഹമോചനവും കോടതി വിധികളും തനിക്ക് നേരിടേണ്ടി വന്നു. പണക്കുതിയനായ റസലിന്റെ ജീവിതത്തിന്റെ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു കഥ, ഒരു സംഭവം ഒരു ബുക്കിൽ ഇപ്രകാരം വിവരിക്കുകയുണ്ടായി. ഒരിക്കൽ ആരോ ഒരു വ്യക്തി സംഘടനയ്ക്ക് സംഭാവന ചെയ്തതായ ഗോതമ്പ് അത്ഭുത ഗോതമ്പാണ് എന്ന് പറഞ്ഞു പരത്തുകയും 5 ഇരട്ടി വിളവ് ലഭിക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്തുകൊണ്ട് വളരെ കൂടിയ വിലയ്ക്ക് ഗോതമ്പ് വിൽക്കുകയും ഒടുവിൽ അത് മറ്റുള്ളവയേക്കാൾ മോശമാണെന്ന് തെളിയുകയും ഗോതമ്പ് വാങ്ങിയവർ ഇത് മഹാതട്ടിപ്പാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ജനം തനിക്കെതിരെ തിരിയുകയും തനിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവ സാക്ഷികൾ എന്ന പുസ്തകത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവ സാക്ഷികളുടെ ചരിത്രം പരിശോധിച്ചാൽ കോടതി കയറിയ നിരവധി ചരിത്രങ്ങളുണ്ട്. ഒരിക്കൽ റസൽ കോടതിയിൽ വച്ച് താൻ ഗ്രീക്ക് ഭാഷാ പണ്ഡിതനാണ് എന്ന് അവകാശപ്പെടുകയുണ്ടായി. സംശയം തോന്നിയ കോടതി ഒരു ഗ്രീക്ക് പുസ്തകം കൊടുത്തിട്ട് വായിക്കുവാൻ ആവശ്യപ്പെട്ടു. ഗ്രീക്ക് അക്ഷരമാല പോലും അറിയാത്ത റസൽ പുസ്തകം തലതിരിച്ചു പിടിച്ച് വായിക്കുകയും ഇളിപ്പ്യനാകുകയും ചെയ്ത സംഭവം മറ്റൊരിടത്ത് വായിക്കുവാൻ ഇടയായി. 1872 റസലിന്റെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവിന്റെ വർഷമായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ആത്മീക നവീകരണം കെട്ടടങ്ങിയ ഒരു സമയമായിരുന്നു ഇത്. നവീനമായ ദുരുപദേശങ്ങളും പ്രവചന വ്യാഖ്യാനങ്ങളുമായി രംഗത്തു വന്ന റസൽ 1872 പെൻസിൽവേനിയയിൽ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിക്കുകയും 1874 വാച്ച് ടവർ സൊസൈറ്റി എന്ന ഒരു സ്ഥാപനം സ്ഥാപിക്കുകയും ചെയ്തു. 1909 തലസ്ഥാനം ന്യൂയോർക്കിലേക്ക് മാറ്റുകയും ഉപദേശങ്ങളുടെ പ്രചരണത്തിന് 1879 ആരംഭിച്ചതായ വീഷാ ഗോപുരം എന്ന മാസിക തുടർന്ന് അവിടെ നിന്നും പ്രചരിപ്പിക്കുവാനും ആരംഭിച്ചു. മാസിക പ്രവർത്തനം പ്രസംഗം നടന്നു ചെല്ലുവാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് സാഹിത്യത്തിനും പ്രസിദ്ധീകരണങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തു. കമ്മ്യൂണിസ്റ്റുകാരെ പോലെ യഹോവ സാക്ഷികളും ധാരാളം പ്രസിദ്ധീകരണങ്ങൾ ഇറക്കാറുണ്ട്. റസലുകാരുടെ പ്രമാണ ഗ്രന്ഥം, തിരുവെഴുത്തുകളുടെ പഠനം എന്ന 7 വാല്യങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. മറ്റനവധി പുസ്തകങ്ങളും ലഘുലേഖകളും പ്രസ്ഥാനത്തെ ശക്തമാക്കുവാനും സ്വന്തം ഉപദേശങ്ങളെ പ്രചരിപ്പിക്കുവാനും റസൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റസൽ തന്റെ പ്രവർത്തന കാലത്ത് താൻ ദൈവത്തിന്റെ ഏഴാമത്തെ മാലാഖയാണ് എന്നും പൗലോസ് കഴിഞ്ഞാൽ വലിയ പണ്ഡിതനാണെന്നും താൻ സ്വയം അവകാശപ്പെട്ടിട്ടുണ്ട്. റസലിന്റെ ജീവിതത്തിന്റെ അന്ത്യം. റസലിന്റെ അവസാന നാളുകൾ വളരെ നിരാശാപൂർണമായിരുന്നു. അഞ്ച് കാര്യങ്ങൾ തന്നെ പ്രധാനമായും നിരാശപ്പെടുത്തിയിരുന്നു. ഒന്ന്, 42 വർഷം താൻ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ക്രിസ്തു 1914 മടങ്ങി വരുമെന്ന്. പക്ഷേ ക്രിസ്തു മടങ്ങി വന്നില്ല. രണ്ട്, ഭൂമി പറുദീസിയായി മാറും, എന്നാൽ രൂക്ഷിതമായ ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മൂന്ന്, പ്രസ്ഥാനം ഉലയുവാൻ ആരംഭിച്ചു. നാല്, അനവധി തവണ കോടതി കയറേണ്ടി വന്നു, സമൂഹത്തിൽ മാന്യത നഷ്ടപ്പെട്ടു. അഞ്ച്, മക്കളില്ലാത്തവനായിരുന്നു, വിവാഹമോചനം നടന്നു. സ്വർഗീയ പ്രത്യാശ നഷ്ടപ്പെട്ടു. മാനസികമായി തളർന്ന റസൽ 1916 ഒക്ടോബർ 31 ട്രെയിൻ യാത്രാ മധ്യേ ടെക്സാസിൽ വെച്ച് അന്തിശ്വാസം വലിച്ചു. റസൽ മതത്തിന്റെ രണ്ടാമത്തെ നേതാവായിരുന്നു റൂദർഫോർഡ്. 1869 കാലിഫോർണിയയിൽ ജനിച്ചു. ബാപ്റ്റിസ്റ്റ് സഭാവിശ്വാസത്തിൽ വളർന്ന ഇദ്ദേഹം 37-ാമത്തെ വയസ്സിൽ റസൽ മതത്തിൽ ചേരുകയുണ്ടായി. സമർത്ഥനായ ഒരു സംഘാടകനും ബുദ്ധിമാനായ തന്ത്രശാലിയുമായിരുന്നു ഫോർഡ്. അണികളുടെ മേൽ താൻ തന്റെ തന്ത്രങ്ങൾ വിദഗ്ധമായും അടിച്ചേൽപ്പിക്കുകയുണ്ടായി. ഒന്നാമതായി താൻ പ്രസിഡന്റ് സ്ഥാനം തട്ടിയെടുത്തു. വീക്ഷാഗോപുരം എന്ന മാസികയിലൂടെ ജനത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തി. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആയുഷ്കാലം ഭരിക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുകയും ചെയ്തു. റസലിനു ശേഷം ഫോർഡ് പിൻഗാമിയായിക്കൂടാ എന്ന് റസൽ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ റസലിന്റെ മരണശേഷം തെരഞ്ഞെടുപ്പിൽ തന്ത്രപരമായി ഫോർഡ് പ്രസിഡന്റ് സ്ഥാനം കരസ്ഥമാക്കി. റസൽ പ്രസ്ഥാനം പല കാരണങ്ങളാൽ പിരിയുകയും ഗ്രൂപ്പുകളായി തീരുകയും ഉണ്ടായി. ഇതിൽ പ്രബലമാണ് യഹോവ സാക്ഷികൾ. മറ്റൊരു വിഭാഗമാണ് റസലുകാർ. 1957 യഹോവയുടെ സാക്ഷികൾ പഠിപ്പിക്കുന്നത് വേദാനുസരണമോ എന്ന പുസ്തകം റസലുകാർ പ്രചരിപ്പിച്ചു. റസലിനോട് വലിയ വൈരാഗ്യമുണ്ടായിരുന്ന ഫോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം ഒന്നാമതായി താൻ സംഘടനയുടെ പേര് മാറ്റി. 1931 ഒഹായോയിൽ നടന്ന മഹാസമ്മേളനത്തിൽ യെശയ്യാവ് 43:10 അടിസ്ഥാനപ്പെടുത്തി യഹോവയുടെ സാക്ഷികൾ എന്ന പുതിയ പേര് സ്വീകരിച്ചു. റസലിൽ നിന്നും സംഘടനയെ വേർപെടുത്തുവാൻ വേണ്ടിയാണ് ഈ പുതിയ നാമം സ്വീകരിച്ചത്. രണ്ട്, പുതിയ ഉപദേശങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അനേക ആയിരങ്ങൾ മരിക്കയില്ല എന്നും 1935 മുമ്പുള്ള കാലഘട്ടത്തിൽ യഹോവ സാക്ഷികളിൽ ചേർന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകുവാൻ യോഗ്യതയുള്ളൂ എന്നും ഫോർഡ് പഠിപ്പിച്ചു. മൂന്ന്, പ്രസ്ഥാനം ശക്തിപ്പെടുത്തുവാൻ പ്രചാരകന്മാരുടെ എണ്ണവും പ്രവർത്തന മണിക്കൂറുകളും കൃത്യമായി കേന്ദ്രത്തിൽ അറിയിക്കുവാൻ എല്ലായിടത്തും നിർദ്ദേശങ്ങൾ കൊടുത്തു. 1872 മുതൽ 1914 വരെയുള്ള വർഷക്കാലങ്ങളിൽ റസൽ ഇപ്രകാരം പഠിപ്പിച്ചു. 1914 ക്രിസ്തു വരും, ഭൂമിയെ പറുദീസിയായി രൂപാന്തരപ്പെടുത്തും. എന്നാൽ ഈ സമയത്ത് ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ക്രിസ്തു സ്വർഗത്തിൽ ഭരണം ആരംഭിച്ചുവെന്നും സാത്താനെ ഭൂമിയിൽ തള്ളിയതിനാൽ ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്നും പ്രചരിപ്പിക്കുകയുണ്ടായി. യുദ്ധം സാത്താൻ ആരംഭിച്ചതിനാൽ പട്ടാളത്തിൽ ചേരരുത് എന്ന് ഇവർ പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലും യഹോവ സാക്ഷികൾ പട്ടാളത്തിൽ ചേരാറില്ല എങ്കിൽ തന്നെയും പ്രശ്നം വരുമ്പോൾ ഇവർ പട്ടാളത്തിന്റെയും പോലീസിന്റെയും സഹായം തേടാറുണ്ട്. ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ സ്വരാജ്യസ്നേഹം ഒരു പൈശാചിക സ്വഭാവമാണെന്നും രാജ്യസ്നേഹം എന്നുള്ളത് ഒരബദ്ധമായ ചിന്താഗതിയാണ് എന്നും പ്രചരിപ്പിച്ചു. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് 1918 ഫോർഡ് ഉൾപ്പെടെയുള്ള യഹോവ സാക്ഷികളുടെ നേതാക്കന്മാരെ അമേരിക്കൻ ഗവൺമെന്റ് തടവിലാക്കുകയും പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. 1922 അമേരിക്കയിൽ നടന്ന മഹാസമ്മേളനത്തിൽ റസൽ മതത്തിന്റെ വളർച്ചയ്ക്ക് ചില പ്രമേയങ്ങൾ പാസാക്കുകയുണ്ടായി. ഒന്ന്, റസൽ സഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിൽ ബ്രൂക്ക്ലിൻ ആയി തെരഞ്ഞെടുത്തു. 2, ദൈവരാജ്യത്തിന്റെ പ്രജകൾ എല്ലാവരും രാജ്യവർദ്ധനവിന് വേണ്ടി മാസികകളും പുസ്തകങ്ങളും വിൽക്കുക, ഭവന സന്ദർശനം നടത്തുക, പ്രസംഗവേല ചെയ്യുക, ദിവസത്തിൽ എത്ര മണിക്കൂർ ചിലവഴിച്ചു എന്നുള്ള കണക്ക് കേന്ദ്രത്തിൽ അറിയിക്കുക. 3, സ്വർഗത്തിൽ ഭരണം നടത്തുന്ന ക്രിസ്തുസഭയുടെ അംഗത്വം 144,000. ഇത് റസൽ മതക്കാർ മാത്രം ആയതിനാൽ പ്രചരണത്തിൽ ഏർപ്പെടുന്നവരുടെ വിവരങ്ങൾ കൃത്യമായി കേന്ദ്രത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കണം. 4, കേന്ദ്രത്തിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ കൂടാതെ വിശ്വാസ വിഷയങ്ങളായി ആരും ഒന്നും പ്രസിദ്ധീകരിച്ചുകൂടാ. 144,000 പേർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകുവാനും കർത്തൃമേശ സ്വീകരിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് ഇവർ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അംഗസംഖ്യ വർദ്ധിച്ചപ്പോൾ ജനങ്ങളുടെ ഇടയിൽ സംശയം ഉയർന്നു പൊങ്ങി. അർഹതയുള്ളവർ ആരാണ്? സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആര് എന്ന തർക്കം വന്നപ്പോൾ 1931 ഇവരുടെ നേതാവ് ഫോർഡ് ഇതിനൊരു ഫലപ്രദമായ തന്ത്രം രൂപീകരിച്ചു. മൊത്തം റസലുകാരെ ഫോർഡ് 3 കൂട്ടമായി തരംതിരിച്ചുകൊണ്ട് ഇതിനെ വളരെ വിദഗ്ധമായി നേരിട്ടു. 1, നവോമി മോർദേക്കായി കൂട്ടം. ക്ഷാമകാലത്ത് നവോമിയും പ്രവാസകാലത്ത് മോർദേക്കായിയും വിശ്വസ്തരായി നിന്നുകൊണ്ട് ഇസ്രയേലിന് രക്ഷ വരുത്തി. ആയതുപോലെ 1918 ഫോർഡിനെതിരെ ഗവൺമെന്റിന്റെ നടപടികളും കണ്ടുകെട്ടലുകളും നടന്നപ്പോൾ പുനരുത്ഥാന പ്രവർത്തനത്തിന് സഹായം ചെയ്തവരാണ് ഒന്നാം കൂട്ടം. ഇവർ 144,000 പേരിൽ ഉൾപ്പെടുന്നവരും സ്വർഗരാജ്യത്തിൽ പ്രവേശനം ഉള്ളവരുമത്രേ. രണ്ടാമത്തെ കൂട്ടം രൂത്ത് എസ്തർ കൂട്ടം. രൂത്ത് നവോമിയോടും എസ്തർ മോർദേക്കായിയോടും ചേർന്ന് ഇസ്രയേലിന് രക്ഷ കൈവരുത്തി. 1925 അനേകർ പ്രസ്ഥാനം വിട്ട് പിരിഞ്ഞുപോയപ്പോഴും പിരിയാതെ വിശ്വസിച്ചു നിന്നവരാണ് രണ്ടാം കൂട്ടർ. ഇവർ സ്വർഗത്തിൽ പോകുന്ന 144,000 പേരിൽ ഉൾപ്പെടുമെന്ന് പഠിപ്പിച്ചു. 3, യോനാദാബ് കൂട്ടം അഥവാ അടിമവർഗം. യിരെമ്യാവ് 35:1. 1935 സ്വർഗത്തിൽ പോകുവാനുള്ളവരുടെ സംഖ്യ തികഞ്ഞതിനാൽ അതിനുശേഷം ചേർന്നവർക്ക് മണവാളന്റെ സ്നേഹിതൻ, വേറെ ആടുകൾ, വെള്ള അങ്കി ധരിച്ച മഹാപുരുഷാരം, അടിമവർഗം, യോനാദാബ് കൂട്ടം എന്നൊക്കെ പേരുകൊടുത്തു. ഇവർക്ക് ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ അവകാശമില്ല എന്നും പുനരുത്ഥാനം പ്രാപിച്ച് ഭൂമിയിൽ ജീവിക്കുവാനുള്ള അർഹതയാണ് ഉള്ളതെന്നും പ്രസ്താവിച്ചു. യോശുവയുടെ പുസ്തകത്തിൽ ഇസ്രയേൽ ജനത്തിന് വിറകീറുകയും വെള്ളം കോരുകയും ചെയ്ത ഗിബിയോന്യരെ പോലെയാണ് യോനാദാബ് കൂട്ടരും. ഗിബിയോന്യർ അടിമകളായിരുന്നു. ഇന്നുള്ള യഹോവ സാക്ഷികൾ സ്വർഗത്തിൽ പോകുന്ന 144,000 പേർക്ക് ശുശ്രൂഷ ചെയ്യുന്ന അടിമകളാണ്. ഇവർക്ക് സ്വർഗത്തിൽ പോകുവാൻ യോഗ്യതയില്ല. ഭൂമിയിലുള്ള പ്രത്യാശയും ചിന്തയും മാത്രമേ ഇവർക്കുള്ളൂ. ബൈബിൾ പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. യോനാദാബ് കൂട്ടത്തിന് സ്വർഗത്തിൽ പോകുവാൻ അവകാശമില്ല. അവരാണ് വെള്ള നിലയങ്കി ധരിച്ച മഹാപുരുഷാരം. ദൈവം ഭൂമിയെ പറദീസയാക്കി മാറ്റുമ്പോൾ ഇവർ പുനരുത്ഥാനം പ്രാപിച്ച് ഭൂമിയിൽ എന്നേക്കും പാർക്കും. ഈ ഉപദേശം യഹോവ സാക്ഷികൾ പ്രചരിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വെള്ള നിലയങ്കി ധരിച്ച മഹാപുരുഷാരം സ്വർഗത്തിൽ നിൽക്കുന്നതായിട്ട് വ്യക്തമായി കാണിക്കുന്നു. അവർ ഭൂമിയിലല്ല കാണപ്പെടുന്നത്, സിംഹാസനത്തിന്റെ മുമ്പിലാണ്. വെളിപ്പാട് 7:9. വേദപുസ്തകത്തിൽ 144,000 പേരൊഴികെ ആരും സ്വർഗത്തിൽ പോകയില്ല എന്ന് തെളിയിക്കുന്ന ഒറ്റ വാക്യം പോലുമില്ല. എന്നാൽ വേദപുസ്തകം ശക്തമായ ഭാഷയിൽ പ്രസ്താവിക്കുന്നു, സകല വിശുദ്ധന്മാരും സ്വർഗത്തിൽ പോകും. ഇതൊരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശയാണ്. ഇതിനു വേണ്ടി ഒരു ക്രിസ്ത്യാനി കാത്തിരിക്കുന്നു. ലോകത്തിൽ ഒരു സഭയോ മതമോ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്നാൽ യഹോവ സാക്ഷികളുടെ പുസ്തകങ്ങളിൽ മദ്യപാനം പാപമല്ല, പ്രത്യുത സാരമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുമ്പോൾ ഒരു ദൈവഭക്തൻ വീഞ്ഞോ മദ്യമോ കുടിക്കരുതെന്ന് വേദപുസ്തകം ഉറക്കെ പറയുന്നു. സംഖ്യ 6:1-4, ന്യായാധിപന്മാർ 13:4-7, സദൃശ്യവാക്യങ്ങൾ 20:1, 21:17, യെശയ്യാവ് 28:7-8. ഇവരുടെ ആദർശപ്രകാരം കള്ള് കുടിക്കാം, പക്ഷേ കമുക് വെട്ടണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇവർ അറിയപ്പെടുന്നത് ദേശീയഗാനം പാടാത്തവർ, വോട്ട് ചെയ്യാത്തവർ, കമുകുമരം മുറിക്കുന്നവർ, രക്തം സ്വീകരിക്കാത്തവർ എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളിലാണ്. 1950 ഇവരുടെ ഉപദേശങ്ങളെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പുതിയ നിയമത്തിന് ഒരു പരിഭാഷയുണ്ടാക്കുകയും അതിനെ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. യേശുക്രിസ്തുവിന്റെ ദൈവമഹത്വത്തെ നിരാകരിക്കുന്നതും യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിന് എന്നും ഒരു വിലങ്ങുതടിയായി യഹോവ സാക്ഷികൾ നിലകൊള്ളുന്നു. ഇവരുടെ ഉപദേശങ്ങളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും മനുഷ്യബുദ്ധിയിൽ അതെ രൂപം കൊണ്ടതും ദൈവവചനത്തോട് നീതി പുലർത്താത്തതും ആണ്. പ്രത്യേകമായി എഴുതപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളോ ഉപദേശമോ ഇല്ലാത്ത ഇക്കൂട്ടർ തങ്ങളുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കുവാൻ ബൈബിൾ കോട്ടിക്കളയുന്നവരാണ്. യഹോവ സാക്ഷികളുടെ ഉപദേശങ്ങൾ, യേശുക്രിസ്തു ദൈവമല്ല, ഒരു സൃഷ്ടി മാത്രമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ശരീരത്തോടുകൂടിയല്ല. 3, ദൈവം ത്രിയേകൻ എന്നുള്ളത് സാത്താന്യ ഉപദേശമാണ്. 4, യേശു ഭൂമിയിൽ വന്നപ്പോൾ ദൈവമായിരുന്നില്ല, കേവലം മനുഷ്യൻ മാത്രമായിരുന്നു. 5, സിയോൻ മലയിൽ കാണുന്ന 144,000 ആകുന്നു ക്രിസ്തു സഭ. 1935 മുമ്പ് റസൽ മതത്തിൽ ചേർന്നവർ മാത്രം ഇതിൽ ഉൾപ്പെടും. 6, അർമഗദോൻ യുദ്ധത്തിൽ യഹോവ സാക്ഷികൾ ഒഴിച്ച് എല്ലാവരും നശിച്ചു പോകും. 7, മനുഷ്യ മരണത്തോടുകൂടി അവർ എന്നേക്കുമായി ഇല്ലാതാകുന്നു, ആത്മാവ് പിന്നീട് ജീവിക്കുന്നില്ല. 8, പരിശുദ്ധാത്മാവിന് ദൈവത്വവും വ്യക്തിത്വവും ഇല്ല, വെറും ശക്തി മാത്രമാണ്. 9, നരകം എന്ന ഒരു സ്ഥലം ഇല്ല. 1918 ക്രിസ്തുവർഷം ക്രിസ്തു രാജ്യം സ്ഥാപിക്കുവാൻ വന്നു. 10, ജാതികളുടെ കാലം 1914 തികഞ്ഞു. 11, 1935 ശേഷം വിശ്വസിക്കുന്നവരാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 12, ക്രിസ്തുവിന്റെ മരണം പാപത്തിന്റെ പ്രായശ്ചിത്ത യാഗമായിരുന്നില്ല, എന്നാൽ ഏദന്റെ വീണ്ടെടുപ്പിനുള്ള അനുസരണയാഗമായിരുന്നു. 13, ദൈവം ഭൂമിയെ നശിപ്പിക്കുകയില്ല, പ്രത്യുത ഏദൻ പറുദീസയാക്കി മാറ്റുകയും യഹോവ സാക്ഷികൾക്ക് നൽകുകയും ചെയ്യും. ഈ പറയപ്പെട്ടതാണ് പ്രധാനമായും യഹോവ സാക്ഷികളുടെ ഉപദേശങ്ങൾ. തികച്ചും വചനവിരുദ്ധമായ ഈ ഉപദേശങ്ങൾ ഈ കാലഘട്ടത്തിലും ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ തുടർന്നുള്ള ഭാഗത്ത് നാം ചിന്തിക്കുമ്പോൾ ഈ പറയപ്പെടുന്നതായ ഉപദേശങ്ങൾ എല്ലാം വചനവിരുദ്ധവും പോഷത്വവുമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതോടുകൂടി ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. രണ്ടാം ഭാഗത്തിൽ യഹോവ സാക്ഷികളുടെ ഉപദേശം തിരുവചന വെളിച്ചത്തിൽ നമുക്ക് വീണ്ടും പരിശോധിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.